ഞാനും നടത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അടുത്ത രണ്ട് ക്ലാസ്സുകൾ അല്പം കട്ടിയുള്ളതായിരിക്കും. എല്ലാം കൂടെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
I would like to take a very simple thought today because the classes that I'm going to take are a little more difficult ones.
46th സങ്കീർത്തനം 10th വാക്യം.
Psalms 46 verse 10.
46th സങ്കീർത്തനം 10th വാക്യം.
Be still and know that I am God. I will be exalted among the nations. I will be exalted in the earth.
മലയാള ബൈബിളിൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ്.
In the Malayalam Bible it says that be silent and know that I am God.
മിണ്ടാതിരിക്കണം.
To be silent.
നമുക്ക് എത്ര നേരം മിണ്ടാതിരിക്കാൻ പറ്റും?
How often can we be silent?
മണിക്കൂറുകൾ മിണ്ടാതിരുന്നാൽ വട്ടുപിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്, എന്നെ പോലെയുള്ള ആളുകൾക്ക്.
We are silent for a long time, we might become mad.
സഹോദരിമാർക്ക് കഴുത്തിന് കിട്ടുന്ന ആക്കുണ്ടെന്ന് പറഞ്ഞ സഹോദരിമാർക്ക് എത്ര നേരം മിണ്ടാതിരിക്കാൻ പറ്റും?
And will the sisters be able to be silent in that same manner?
മിണ്ടാതിരിക്കാനല്ല, ഇംഗ്ലീഷ് വായിച്ചാൽ be still and know that I am God.
And to be precise, as the English version translates, it is to be still.
സുവിശേഷങ്ങളിൽ ചില സമയങ്ങളിൽ ഈ ഭൂതഗ്രസ്തർ വളരെ ശല്യം ഉണ്ടാക്കിയതായിട്ട് വായിക്കുന്നുണ്ട്.
And in the Gospels we read about the demon possessed who were troubling others.
ഒരിക്കൽ കല്ലറയിൽ നിന്ന് വന്ന ഭൂതഗ്രസ്തൻ കർത്താവിനെ എതിരേറ്റതായിട്ട് നമ്മൾ വായിക്കുന്നു.
And we know about the demon possessed man who came from the tombs and he was trying to trouble the Lord.
അവനെ ആർക്കും ചങ്ങലം കൊണ്ട് പോലും ബന്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല.
And they were none of the people they were able to free him from his chains.
അവൻ ചങ്ങലകൾ ഉരുമ്മി പൊട്ടിക്കുമായിരുന്നു.
And he tried to break his chains.
കല്ലുകൊണ്ട് ശരീരം ചതയ്ക്കുമായിരുന്നു.
And he used to hurt himself with stones.
അവൻ കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവ് ഭൂതത്തെ പുറത്താക്കി.
And when he came unto the Lord cast out the demon from him.
അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു ബി സ്റ്റിൽ എന്നാണ്.
And the Lord commanded him to be still.
അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ആരാണ്?
And who was continuously troubling him?
പിശാചാണ്.
And it was the devil.
ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഗലീല കടലിലൂടെ യാത്ര ചെയ്യുകയാണ്.
And when Jesus and his disciples were going through the Sea of Galilee,
കർത്താവ് തലയണ വെച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നു.
And the Lord was the Lord had a pillow and he was taking rest.
പെട്ടെന്ന് വലിയ കൊടുങ്കാറ്റുണ്ടായി.
And there was a great wind.
തിരമാലകൾ ആഞ്ഞടിച്ചു.
And there was a storm.
പടക് മുങ്ങാറായി.
And because of the waves the boat was about to capsize.
അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു.
And the disciples they called upon the Lord.
അവനോട് ചോദിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നിൽ നിനക്ക് ഭാരമില്ലേ?
And they asked him, are you not worried that we are going to be destroyed?
കർത്താവ് കാറ്റിനോടും കടലിനോടും പറഞ്ഞ ഒരു വാക്കാണ്.
And the Lord commanded unto the waves and to the wind in this manner.
എന്താണ് പറഞ്ഞത്?
And what did he say?
Be still.
He commanded be still.
അടങ്ങ്, ശാന്തമാകുക.
And be calm.
അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ നോക്കിയാലും ഈ ഭൂതഗ്രസ്തനെയും കടലിനെയും കാറ്റിനെയും എല്ലാം ഇളക്കിക്കൊണ്ടിരുന്നത് പിശാചാണ്.
And we can understand that the wind and the waves and the demon possessed man, they were all troubled by the devil.
കർത്താവിനെയും ശിഷ്യന്മാരെയും എങ്ങനെയെങ്കിലും കടൽ മുക്കണം.
And the disciples and the Lord in some way the devil wanted to drown them in the sea.
അങ്ങനെയാണെങ്കിൽ നമ്മളെ പിശാച് എത്രമാത്രം ഇളക്കും?
And if it were so the how much more will the devil try to drown us?
നമ്മുടെ ജീവിതമാകുന്ന ഈ പടക് ഇങ്ങനെ അക്കരയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എത്രയോ പ്രാവശ്യം ഇതിനെ ഇളക്കിയിട്ടുണ്ടല്ലേ.
And how many times this boat of our life, he has tried to capsize our the boat of our life.
മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ,
when there were many severe diseases,
പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ,
when we seem to have all hopes lost,
നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമ്പോൾ,
when we are encountering problems that we are not able to solve,
ജോലി നഷ്ടപ്പെടുമ്പോൾ,
when we lose our jobs,
ആത്മീയ പുരോഗതി ഇല്ലാതെ വരുമ്പോൾ,
and when we do not have spiritual progress,
നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കിടപ്പിലായി തീരുമ്പോൾ,
and when our dear ones they are bedridden,
പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല നമുക്ക് തോന്നിപ്പോകാം,
and we might think that we do not have an answer to our prayers,
അപ്പോഴാണ് പിശാച് നമ്മളെ ഇളക്കുന്നത്.
And it is in that moment that the devil tries to trouble us.
അങ്ങനെയുള്ള സമയങ്ങളിലും ദൈവം പറയുന്നത് be still.
And even in those moments the Lord asks us to be still.
There is a way out. ഒരു പരിഹാരമുണ്ട്.
There is a way out.
എങ്ങനെയാണ് പരിഹാരം ഉണ്ടാകുന്നത്?
And how can we have a solution?
പ്രതിസന്ധികളെ എങ്ങനെ നമുക്ക് നേരിടാം?
And how can we face these challenges or problems in our life?
അതാണ് 46th സങ്കീർത്തനം പറയുന്നത്.
And that is what Psalms 46 teaches us.
ഈ സങ്കീർത്തനത്തിന് ഒരു പ്രത്യേകതയുണ്ട്.
And there is a speciality for this psalm.
ഒരു പ്രത്യേകമായ തലക്കെട്ട് ഉണ്ടെന്നുള്ളതാണ്.
And there is a special title for this psalm.
ഒന്നാമത്തെ വാക്യം വായിച്ചിട്ട് തലക്കെട്ട് വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു.
First verse we read, God is a refuge and strength, a very present help in trouble.
ദൈവം നമ്മുടെ സങ്കേതം ആ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്.
And God is our refuge and every present help in trouble.
ഇനി ഇതിന്റെ തലക്കെട്ട് വായിച്ചു നോക്കാം.
And let us read the following verses.
Heading.
The title, God the refuge of his people and conqueror of the nations.
കന്യകമാർ എന്ന രാഗത്തിൽ കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. അങ്ങനെയല്ലേ?
To the chief musician, a psalm of the sons of Korah.
കന്യകമാർ എന്ന രാഗം.
A song for Alamoth.
Alamoth or virgins ആണ്. എബ്രായ വാക്ക് അലമോത്ത് പറഞ്ഞാൽ virgins ആണ് ഇംഗ്ലീഷ് തർജ്ജമയാണ്.
It is for the virgins.
കന്യകമാർ എന്ന രാഗം.
A song for the virgins.
അങ്ങനെ രാഗം കേട്ടിട്ടുണ്ടോ?
And have you heard a song for the virgins?
എനിക്ക് പാട്ട് ഭാഷ ഇല്ലാത്ത ആള പാടുകയില്ല. പാടിയാ നിങ്ങളോട് ഇരിക്കുകയാണ്, എനിക്കറിയാം ഞാൻ പാടാറില്ല. പക്ഷേ കന്യകമാർ എന്ന രാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
And have you heard a song addressed to the virgins?
ഉണ്ടായിരുന്നു, ഇസ്രായേൽ മക്കൾക്ക് അറിയാം.
And the Israelites are aware of it.
ഈ കന്യകമാർ എന്ന രാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്.
And there is a speciality for this song for the addressed to the virgins.
ചില കന്യകമാരുടെ ജീവിതങ്ങളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ പാടുന്ന പാട്ടായതുകൊണ്ടാണ് കന്യകമാർ എന്ന രാഗം എന്ന പേരുണ്ടായത്.
And this psalm was addressed to the virgins because this was very relevant in the life of the virgins as they went through much trouble in their life.
അവരുടെ ജീവിതത്തിൽ അതുപോലെ ഒരു പ്രശ്നം വരെ ഉണ്ടാകാനിട്ടില്ല.
And they had so much troubles in their life.
ആ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം.
And I will tell what was the
problem. ഇസ്രായേലിന്റെ മുൻകാല പഴയ കാര്യങ്ങളുടെ കല്യാണ രീതികൾ പരിശോധിച്ച രസകരമാണ്.
And when we see the how their marriages took place in the ancient times,
ഞങ്ങളുടെ രണ്ട് പേർ സുഹൃത്തുക്കളെ യഹൂദന്മാരാണ് ചോദിച്ചു, ഞങ്ങൾ സുഹൃത്തുക്കളാണ്.
And imagine that we as Jews we are friends.
ഞാൻ നോബിളിനെ കാണും, പറയും, നോബിളെ എന്നാണ് വിശേഷമൊക്കെ.
And I will ask how are you?
മക്കളൊക്കെ ഉണ്ടായോ?
And do you have children?
അപ്പോൾ നോബിള് പറയാന്ന് ചോ, ഒരു മോളുണ്ടായി.
And I would say that I have a son.
എന്ന പ്രായമായി?
And how old is he?
ഒരു രണ്ട് വയസ്സായേ ഉള്ളൂ.
And he is only 2 years old.
അപ്പോൾ ഞാൻ പറയാണ്, ആ രണ്ട് വയസ്സല്ല, എനിക്ക് ഒരു മോനുണ്ട്.
And in responding to that, I say that I also have a son.
അവൻ 5 വയസ്സായി.
And he is 5 years old.
നമുക്കൊരു കാര്യം, നമ്മുടെ പിള്ളേരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേക്കാം.
And let us do one thing, let us try to make a marriage between our children.
അപ്പോൾ കുഞ്ഞുങ്ങൾ തീരെ ചെറുതാ.
And the children are very small.
അങ്ങനെ കല്യാണത്തിന്റെ ഡീൽ നടത്തി.
And there is a deal made for the marriage between the two families.
അപ്പോൾ ഈ പെൺകുട്ടി പ്രായമായി കല്യാണപ്രായമൊക്കെ ആയി വരുമ്പോഴേക്കും അവളുടെ അപ്പനും അമ്മയും കൂടി അവളോട് പറയും, മോളെ നിന്റെ കല്യാണം ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കാം കേട്ടോ.
And when this daughter grows of age, she will be made aware that her marriage has already been fixed.
യോ കല്യാണം ഉറപ്പിച്ചോ?
And she will say, is my marriage already fixed?
അന്ന് പേരൻസ് ആണ് തീരുമാനിക്കുന്നത്.
And the parents had already decided the marriage in those ancient times.
ഇപ്പോ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ അല്ലേ?
And even today we are deciding.
ആരും കുറ്റം പറയാനില്ല, പേരൻസിനെ കുറ്റം പറയാനില്ല, തന്നെത്താനങ്ങ് തീരുമാനിക്കുക.
And even today the parents are deciding.
അപ്പോൾ ഈ കൊച്ചിന് ഭയങ്കര ടെൻഷനാണ്.
And there is a lot of tension for this child.
അവള് ചില കൂട്ടുകാരെ വിളിക്കും, കന്യകമാരെ വിളിക്കും.
And she will call some virgins.
അവരോട് പറയും, എന്റെ അപ്പൻ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാ.
And she will say that my father has already arranged my marriage.
ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ല.
And I have not seen the bridegroom till
now. ആ ടെൻഷനാ.
And I am filled with tension.
അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാൻ പാടില്ല.
I do not know how he is.
സ്നേഹിക്കുന്ന ആളാണോ?
Is he a person who is loving?
കല്ലുകാരനാണോ? അടിക്കുന്നവനാണോ?
is he a person who tries to trouble me?
കള്ളു കുടിക്കുന്നവനാണോ?
is he a person who is a drunkard?
എന്നെ സംരക്ഷിക്കും, എനിക്കൊന്നും അറിയാൻ പാടില്ല.
Will he be a protector? I do not know anything.
അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
As a result, I'm not able to bear this.
അപ്പോൾ ഈ കൂട്ടുകാരെല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് പർവ്വതത്തിലേക്ക് പോകും.
And all these friends, they will go up a mountain.
എന്നിട്ട് അവര് 46-ാം സംഗീതം ഉറക്കെ പാടും.
And all together, they in a loud voice, they will sing this Psalm 46.
അതാണ് അലാമോത്ത് എന്ന് പറഞ്ഞാൽ കന്യകമാരൻ എന്ന് അർത്ഥമുണ്ട്, ഹൈ പിച്ച് എന്ന് അർത്ഥമുണ്ട്.
And the word അലാമോത്ത്, it also means it's sung in a high pitch.
അപ്പോൾ ഈ കന്യകമാര് ഒന്നിച്ച് ചേർന്ന് പരമാവധി ഉറക്കെ പാടും. എന്താ പാടുന്നത്? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു.
And with a loud voice all these virgins will sing together, God is our refuge and strength, a very present help in trouble.
അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള യാതൊരു വെളിച്ചവും ഇല്ല.
And there is no hope regarding the future.
ആശങ്കകൾ മാത്രം.
And they only have problems and anxieties.
പക്ഷേ ആശ്രയത്തിന് എന്തുണ്ട് മാർഗം?
But for trust,
ദൈവം സങ്കേതമാണ്.
And God is their refuge.
കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്.
And he is a very present help in trouble.
നമുക്കറിയാം, ഈ തുണ എന്നുള്ള വാക്ക് വേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഭാര്യയെക്കുറിച്ചാണ് അല്ലേ?
And for the help, we know that it is addressed with regards to the wife.
ഉൽപ്പത്തി 2:18 അങ്ങനെയാണ് ദൈവം പറഞ്ഞു, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും.
And in Genesis chapter 2 we see that I will give him an appropriate help.
എന്നാൽ ഇവിടെ പറയുകയാണ്, ദൈവമാണ് ഏറ്റവും അടുത്ത തുണ.
But here it is said that God is our very present help.
അപ്പോൾ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത, ഏത് പ്രതിസന്ധിയും വരട്ടെ, ആശ്രയിക്കാൻ ഒരാളുണ്ട്, ദൈവമാണ് എന്റെ സങ്കേതം.
And whatever be the troubles, God is our refuge and strength, a very present help.
Martin Luther എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, നവീകരണ നേതാവായ മനുഷ്യൻ.
And Martin Luther, who was a leader of the Reformation.
15th നൂറ്റാണ്ടിലാണ് കത്തോലിക്ക സഭയിൽ നിന്ന് ഒരു ബ്രേക്ക് അവേ ഉണ്ടായത്.
And there was in 18th century there was a breakaway from the Catholic Church.
അപ്പോൾ മാർട്ടിൻ ലൂതർ ഗലാത്യ ലേഖനം 3:11 വാക്യം വായിച്ച് മനസ്സിലാക്കി.
And he read Galatians 3:11 and he understood the great biblical truths.
നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
And the just shall live by faith.
അങ്ങനെ അദ്ദേഹം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു.
And he was saved as a result of that.
അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു.
Before that he was a Catholic priest.
അദ്ദേഹത്തിന്റെ ആശയം അനേക ആളുകളോട് പങ്കുവെച്ചു.
And he was able to convey his message to numerous people.
അങ്ങനെ ജർമ്മനിയിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരു അനേക ആളുകൾ കർത്താവിലേക്ക് വന്ന് വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു.
And in Germany and the surrounding countries many were saved and they were in fellowship.
ഇദ്ദേഹത്തിന്റെ ഈ മുന്നേറ്റം കണ്ടിട്ട് കത്തോലിക്ക സഭ ആകെ ഇളകി വശായി.
And because of his movement the Catholic Church was disturbed.
അദ്ദേഹം പോപ്പിനെ കാണാൻ അനുവാദം ചോദിച്ചു, പക്ഷേ കാണാൻ അനുവാദം കൊടുത്തില്ല.
And he asked for permission to see the Pope, but the permission was denied.
മറിച്ച് പോപ്പ് കൽപ്പന കൊടുത്തു, മാർട്ടിൻ ലൂതർ എങ്ങനെയെങ്കിലും കൊന്നുകളയണം.
And Pope put a command that Martin Luther should be killed.
അപ്പോൾ മാർട്ടിൻ ലൂതറിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ലൂതറെ കാര്യം കുഴപ്പമായി കേട്ടോ, കത്തോലിക്ക സഭ ഇളകിയിരിക്കുക, നിന്നെ കൊന്നുകളയും.
And Martin Luther's friend said that things are not in favor to him, and the Catholic Church is trying to kill him.
അവര് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്ന് ഒളിച്ചോടി ബൊഹേമിയയിലേക്ക് പോകാം.
And they said let us hide and go to Bohemia.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒളിച്ചോടി പോകാൻ ഞാനില്ല.
And he said that I am not in favor of going.
അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ടുള്ളത്.
And he said in this manner,
let them do the worst, we will sing Psalm 46.
And he said in this manner, let them do the best, we will sing Psalm 46.
എത്ര അദ്ദേഹം 46-ാം സങ്കീർത്തനം ആധാരമാക്കി മനോഹരമായ ഒരു പാട്ട് ജർമ്മൻ ഭാഷയിൽ എഴുതി.
And there is a beautiful song on the basis of Psalms 46 in the German language.
Ad English like mulimar nadiya mighty fortress is our God ennu paranja paattu undu.
And there is a song that is as a mighty fortress in God.
Ella bhashayilum ee sangeerthanam aadharamaaki paattu undu, nammude malayalathil undallo.
And in every language there is a song based on this psalm in Malayalam also.
Orgunnundo?
Do you remember?
Ella sangeethavum velavum alle athra manoharamaya oru sangeerthanamaanu.
And such a beautiful psalm this is.
അത് പറയാണ്, മിണ്ടാതിരിക്കണം, ബി സ്റ്റിൽ, ശാന്തമാകണം, പ്രതിസന്ധികളുടെ നടുവിൽ സമതല തെറ്റിപ്പോകരുത്, ഇളകി വശാകരുത്, ശാന്തമായിരിക്കണം. എങ്ങനെ ശാന്തമായിരിക്കാൻ കഴിയും?
And in the midst of difficulties and troubles we should be still.
ദൈവത്തെ കുറിച്ചുള്ള അറിവാണ് അതിനുള്ള മുഖാന്തരം.
And the greatest important thing is the knowledge of God.
ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ.
Know that I am God.
നമുക്ക് ദൈവത്തെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം.
We know several things about God.
ദൈവം ജീവിക്കുന്നവനാണെന്നറിയാം, ദൈവം ത്രിയേകനാണെന്നറിയാം, യേശു ക്രിസ്തു ദൈവമാണെന്നറിയാം, പിതാവ് പരിശുദ്ധാത്മാവ് എല്ലാം ദൈവം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം.
We know that God is living, there is a triune God and Jesus is God. We know all of these truths.
എന്നാൽ അങ്ങനെ ബുദ്ധിപരമായ ഒരു അറിവ് മാത്രം പോരാ.
And it is the knowledge should be not limited to our head knowledge.
ഈ കന്യകമാര് പറഞ്ഞതുപോലെ കഷ്ടങ്ങളിൽ ഏറ്റവും വലിയ തുണയായ ദൈവം എനിക്കുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം, ശാന്തമാകാം.
And just as his virgin said, if we have the true knowledge of God, we will be able to say that God is our refuge and strength.
അപ്പോൾ ശാന്തമാകാനുള്ള ഒന്നാമത്തെ മാർഗം ദൈവത്തെ അറിയുക, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണെന്ന് മനസ്സിലാക്കുക.
And the first thing is to be still and to have this knowledge of God.
അങ്ങനെയാണെങ്കിൽ,
and if it were so,
രണ്ടാമത്തെ വാക്യം,
verse 2,
അങ്ങനെ ദൈവത്തെ തുണയായിട്ട് കണ്ടാൽ,
and for those who have God as their present help,
പർവ്വതങ്ങൾ മാറിപ്പോയാൽ, ഭൂമി മാറിപ്പോയാൽ,
even though the earth be removed,
പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാൽ,
and though the mountains be carried in the midst of the
sea, വെള്ളം ഇരച്ചു കലങ്ങിയാൽ,
though its waters roar,
പർവ്വതങ്ങൾ കുലുങ്ങിയാൽ,
and though the mountains shake,
നാം ഭയപ്പെടുകയില്ല.
We will not be troubled, we will not fear.
അപ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്.
And there are several things that's mentioned that make us fear.
ഭൂമി മാറിപ്പോവുക,
the earth being removed.
ഇത് കോരഹ് പുത്രന്മാർ എഴുതിയപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പ്രധാന സംഭവങ്ങൾ അവർ ഓർമ്മയിൽ വന്നിട്ടാണ് ഈ കാര്യങ്ങൾ എഴുതുന്നത്.
And when the sons of Korah were writing this, they remembered the incidents that happened to them before.
ഈ ലോകചരിത്രത്തിൽ ഭൂമി മാറിപ്പോയ സമയം എപ്പോഴാണ്?
And do you know when the earth was removed in history?
കോരഹിന്റെ കാലത്തല്ലേ?
And during the time of Korah.
കോരഹ് പുത്രന്മാർ അനേകം ഇങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി.
And when the sons of Korah, they were looking at each other, we can see that the earth was removed.
Korah, Dathan, Abiram, angane ullavarum avare kudumbangalum Korah putramar oliye baaki ullavarella nokkunnappol bhoomiyil adilekku poi.
And when Korah, Dathan and Abiram, they were present, the earth was removed.
Maranam sambhavichu.
And many of them died.
Apradheeshithamaya samayathu.
And it happened in an instant.
Rogiya kedannittalla.
and they were not in bedridden or
or avagadathil pettidalla
and it was not by an accident
malsarathinte phalamayitte edum aayikollote pettanu priyappettavar maari povunu aa samayathu nammude samadhanam thettarundu
and sometimes if our dear ones pass away we are very much disturbed
seriyano
is it not right
jeevitha pangali nashtamaagumbol
and when our life partner departs
from this world maathapithakkanmar marikkumbol
and in an unexpected time when our parents depart from this world
makkal marikkunna duranubhavangal undaagumbol
when we have an unexpected unexpectedly our children pass away
kore putramar parayana avarellaru maari poyalum
and the sons of Korah say even though all of them are removed
deivam enna thunayaan
God is my help.
രണ്ടാമത്തെ കാര്യം പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും
and though the mountains be carried into the midst of the sea
പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണപ്പോഴാണ്
and when were the mountains carried into the midst of the sea
ഉൽപ്പത്തി പുസ്തകം 10 11 അധ്യായങ്ങൾ ചേർത്ത് വായിച്ചാൽ അതിന് ഉത്തരം കാണാൻ കഴിയും
and if you are reading together Genesis 10 and 11 you can understand that
ബാബേൽ ഗോപുരത്തിന്റെ പണിയുടെ സമയത്ത്
during the building of the tower of Babel
ദൈവം ഇറങ്ങി വന്നു
and God came down
10th adhyayathil nammal vaayikkunna devumare bhasha kalakki kalanju 11 bhasha kalakki kalanju
and we can see that God mixed their languages in chapter 10
kaaranam avarku anjyonyam samsaarikkana communication nadakkunnilla avar chethari poi
and they were not able to communicate to each other and they were scattered
angana ee noheyada putramare mara makkale chethirichu logathine moonu bhugandangalilekku aichu
and Noah's sons were scattered and they went into the three continents of the world
avar engana moonu bhugandangalilekku poyathu
and how did they go to these three continents
Hamminte makkal african bhugandathilekku poi
and the sons of Ham went into the continent of Africa
Sheminte makkal asia bhugandathilekku maari
and sons of Shem went to the asian continent
Japhethinte makkal europeilekku poi
and the sons of Japheth went to the European continent
adengana ivare pirichathu
and how were they scattered
10th adhyayathinte avasanam parayunnathu Peleginte kaalathu bhoomi pirinju poyathu
and it is mentioned in verse 10 that during the time of Peleg the earth was divided
malayalathil bhuvasigal pirinju poyathana adu seriyana bhoomi pirinju poi
and there we read the earth was divided
appo devu srishtiya aadyathe bhoomi ennu parayunnathu otta piece aayittu kadakkana
and we can see that the land was one piece when the Lord created the earth
adu adu bhugandangal undayirunnilla
and there were no continents during that time
yeah vera virikkanada samudrangal undayirunnilla
and there were no seas to separate
rajyangal chernu kadannirunnu
and all the countries were together
ennal ee babel gopurathine pani purogathilekku vannappol devam bhoomi ange pirichu
and when the tower the construction of the tower of Babel Babel progress we can see that the
pala bhugandangal aayirunnu
the Lord divided the earth and there were several continents there
aa samayathe parvathangal kulungi
and during that time the mountains were the shaken
samudra madhye veenu
and they were carried into the midst
appo ningal aarochogane Babel gopurathine 153 adi uyarathilekku adine panigal annathe kaalathu purogamichu
and in those days we can see that the tower of Babel was constructed up to a height of 153 feet
ഏഴ് നിലകളുള്ള ആ ഗോപുരത്തിന്റെ പണി പുരോഗതിയിലേക്ക് പോയി
and it was seven storied
അപ്പോൾ എന്തുമാത്രം മാൻ പവർ അതിന് പുറകിൽ ഉപയോഗിച്ചിട്ടുണ്ട്
and can you imagine how much man power was behind that
എന്തുമാത്രം പണം ചെലവഴിച്ചിട്ടുണ്ട്
and how much money was spent for that
ഉയർത്തിക്കൊണ്ടുവന്ന വലിയ ഗോപുരം നമ്മുടെ ഭാഷയിൽ പറയ ചീട്ടുകൊട്ടാരം പോലെ തകർന്നുപോയി
and we can see like tower of cards it was destroyed
അവരെ ബിസിനസ് എല്ലാം ആകെ തകർന്നു
and all their business was destroyed
ഇങ്ങനെ പോയാലും
and even if it were taking
സമ്പത്ത് നഷ്ടമായാലും
and even if our wealth is destroyed
ഞാൻ ഇളകി പോവുകയല്ല
I will not be shaken
ദൈവം എൻ്റെ സങ്കേതമാണ്
God is my refuge
മൂന്നാമത്തെ പറയാണ് വെള്ളം ഇരച്ച് കലങ്ങിയാൽ
though its waters roar
വെള്ളം എപ്പോഴാണ് ഇരച്ച് കലങ്ങിയത്
and when were the waters troubled
രണ്ട് സമയങ്ങളിൽ വെള്ളം ഇരച്ച് കലങ്ങി
and in two instances the waters were troubled
ആദ്യമായി ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്നപ്പോൾ
and when the Israelites departed from Egypt
ഒന്നായി കിടന്ന ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിച്ചു
we can see that the Red Sea was split into two
രണ്ട് ഭാഗത്തും മതിൽ പോലെ നിന്നു
and it stood as a wall
അതിനുശേഷം ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ
and after the Israelites crossed over
വെള്ളം ഒഴുകി ശാന്തമായി ഒഴുകി തുടങ്ങി
and we can see that the waters were flowing
ഫറവോനും സൈന്യവും ആ വെള്ളത്തിന്റെ അടിയിൽ
and we can see that Pharaoh and his armies were beneath
വെള്ളം ഇരച്ചു കലങ്ങി
and the water was roaring and troubled
അതിനു തൊട്ടും എന്താണ് സംഭവിച്ചത്
and before that what happened
ഇസ്രായേൽ മക്കൾ പുറകിലേക്ക് നോക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം വരികയാണ്
and when the Israelites looked back we can, they saw the Pharaoh and his army
മുമ്പിലേക്ക് നോക്കുമ്പോൾ ഇളകി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെങ്കടൽ കാണുന്നു
and when they looked forward they could see the Red Sea
എവിടേക്കാ പോകുന്നത്
and where were they going
പുറകിലോട്ട് പോകാൻ മേല മുമ്പോട്ട് പോകാൻ മേല
and they could not go backward or forward
പ്രതിസന്ധികൾ മാത്രം മുമ്പിൽ
and they only had difficulties
ഇങ്ങനെ സംഭവിച്ചാലും
and even if it were happening
ശാന്തമാകാൻ കഴിയുന്നത്
and we will be able to be still
ദൈവം ആരാണ് എന്നുള്ള അറിവുകൊണ്ടാണ്
and we can be still having the knowledge
അങ്ങനെ ഓരോരോ സംഭവങ്ങൾ പറഞ്ഞിട്ട് എഴുത്തുകാരൻ പറയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഇങ്ങനെ എന്തെല്ലാം പ്രതികൂലങ്ങൾ സംഭവിച്ചാലും ഇളകണ്ട ശാന്തമായി ജീവിക്കാനായിട്ട് കഴിയും
and even if such any of these happened the psalmist is saying that for the child of God, he can be still.
அப்ப தெய்வம் ஏற்றமர்த்த துணையானதுல பூத்தியம்.
And an understanding that God is our very present.
രണ്ടാമത്തെ നാലാമത്തെ വാക്യത്തെ പറഞ്ഞു ഒരു നദിയുണ്ട് അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നത വിശുദ്ധ നിവാസത്തിനെ സന്തോഷിപ്പിക്കുന്നു.
And verse 4, there is a river whose stream shall make glad the city of God, the holy place of the tabernacle of the Most High.
അപ്പോൾ ഈ വിശുദ്ധ നിവാസം എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും?
And where is this tabernacle of the Most High?
യെരുശലേം അല്ലേ?
And is it not Jerusalem?
അല്ലേ? വിശുദ്ധ നിവാസം ദേവാലയം യെരുശലേമിലാണ്.
And the temple is in Jerusalem.
ഈ യെരുശലേമിലെ നദിയുടെ പേര് എന്താണ്?
What is the name of the river in Jerusalem?
But Israel kaanan pottulla arengil okka kaanuvallo palarum kaanuvallo.
How many of you have seen Israel?
Israel kaanan pottundo?
Have any of
Israel kaanan poyaru onnu kai pokkao Israel kaanan poyaru.
How many of you have seen Israel?
Aaru ille oraale ullo aage moolu maatrame ullo yo njan vicharichu ningal mikkavar ellarum okka pottulla arengirunnu njan pottilla kado റോയും പോയിട്ടില്ലേ? ആ അത് നമുക്കൊന്നിച്ച് കാണാം. വേറെ നമ്മളെ കൂടെ ഏതായാലും നമ്മളെ കൂടെ പോകുന്നവരല്ലേ, അതുകൊണ്ട് പിന്നെ ഇപ്പം കാശ് കൂടെ പോയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇസ്രായേലിൽ നിങ്ങൾ പോയാൽ യെരുശലേമിൽ ഒരു നദിയില്ല.
And if you go in Jerusalem, there is no river.
ഇനി കാശ് മുടക്കി പോയാൽ ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് തോന്നുന്നു, നിങ്ങൾ പോയാലും കുഴപ്പമില്ല, യെരുശലേമിൽ ഒരു നദിയില്ല.
There is no river in Jerusalem.
പിന്നെന്താ ഇത് പറയുന്നത് ഒരു നദി ഉണ്ടെന്ന് പറയുന്നത്?
Why is it mentioned that there is a river?
ആ നദി അതിന്റെ തോടുകൾ അത്യുന്നതനെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു നദി ഉണ്ടായിരിക്കണം.
And if it is said that there is a river whose stream shall make glad the city of God, then there definitely
should be. പക്ഷേ ഒരു കാലത്തും യെരുശലേമിൽ ഒരു നദി ഉണ്ടായിട്ടില്ല.
But in none of these in the past ages there never has been a river in Jerusalem.
അതിന്റെ അടുത്തൂടെ പോകുന്ന ഒരു ചെറിയ തോട് കെദ്രോൻ തോടാണെന്നുള്ള ശരിയാണ്.
And it is true that there is a stream of Kidron that is beside Jerusalem.
ഇസ്രായേൽ ദേശത്തെ ആകെ ഒരു നദിയേ ഉള്ളൂ, അതിന്റെ പേര് യോർദാൻ എന്നാണ്.
And Israelites have only one river, and that is the river Jordan.
അത് ഇസ്രായേൽ ദേശത്തിന്റെ കിഴക്ക് ഭാഗത്തോടെ ഉള്ള ദാൻ ഗോത്രത്തിൽ തുടങ്ങി ഒഴുകുന്ന നദിയാണ് ചാവു കടലിൽ നിന്ന് അവസാനിക്കും.
And that flows from the west and that flows into the Dead Sea.
വേറെ നദിയില്ല.
There is no other river.
പക്ഷേ ഇവിടെ പറയുന്ന നദിയുണ്ട്.
But here it is said that there is a river.
അങ്ങനെയല്ല, ആ നദി ഏതായിരിക്കണം?
And if it is true, then which is that river?
പുറമേ കാണാൻ കഴിയാത്ത ഒരു underground river ഉണ്ട്.
And there is an underground river which cannot be physically seen.
അത് ഹിസ്കിയ രാജാവിന്റെ കാലത്ത് ഉണ്ടാക്കിയ നദിയാണ്.
And that was a river that was constructed during the time of King Hezekiah.
ഹിസ്കിയാവിന്റെ കാലത്ത് അശ്ശൂരിലെ രാജാവ് ഇസ്രായേലിനെ യെരുശലേമിനെ ആക്രമിക്കാൻ വന്നു.
And the king of Ashur tried to attack King Hezekiah.
അവ രാജാവ് തന്റെ ആളുകളോട് പറഞ്ഞു, ഈ രാജാവ് വന്ന് അശ്ശൂരിയിൽ വന്നാൽ നമ്മുടെ ദേശത്തെ ഉറവകളെല്ലാം കണ്ടാൽ വേഗം പോരും, നമ്മളെ ആക്രമിച്ച് നമ്മളെ അടിമകളാക്കി കൊണ്ടുപോകും.
And the king said that if this king of Ashur sees all the sources of our water, he will completely destroy it.
അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം എല്ലാ ഉറവകളും അടച്ചു വെച്ചു.
And all these sources of water were completely closed.
അവൾ യെരുശലേമിൽ വെള്ളത്തിന് മാർഗ്ഗമില്ല.
So as a result, there was no provision for water in Jerusalem.
രാജാവ് ഒരു നല്ല എഞ്ചിനീയർ, നല്ല ഒരു ആർക്കിടെക്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കെദ്രോനിൽ നിന്ന് ഒരു 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 അണ്ടർഗ്രൗണ്ട് ഒരു ടണൽ ഉണ്ടാക്കാം.
And the king was a good architect and engineer, and he said that from the river Kidron, we let us make an underground tunnel.
അങ്ങനെ രണ്ട് ബാച്ചിനെ അദ്ദേഹം ചുമതലപ്പെടുത്തി.
He assigned this to two batches of people.
ഒരു ബാച്ച് ജോലിക്കാരെ കെദ്രോനിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഈ ടണൽ ഉണ്ടാക്കി വന്നു.
And one batch was assigned to construct this tunnel from Kidron to the east.
രണ്ടാമത്തെ ആളുകൾ യെരുശലേം ദേവാലയത്തിന്റെ അവിടെ നിന്ന് കിഴക്കോട്ട് ടണൽ പണിതു.
And from the temple to the west side.
അങ്ങനെ ഈ പണി പൂർത്തിയായി.
And as a result, this construction was completed.
അപ്പോൾ കെദ്രോനിൽ നിന്ന് വെള്ളം ധാരാളമായി യെരുശലേമിലേക്ക് വന്നു.
And from this brook of Kidron there was much water that
flowed. രാജാക്കന്മാരുടെ പുസ്തകത്തിലെ കാര്യം ഞാൻ പറയുന്നു.
And this is during the time of the kings.
പുറമേ നോക്കിയാൽ നദി ഇല്ല, പക്ഷേ അകത്തൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്.
And externally we cannot see a physical river, but there is a river beneath.
ആ നദി ദേവാലയത്തെയും ദേവാലയത്തിൽ ചേരുന്ന ആളുകളെയും ഒരു തോടുകളെയും എല്ലാം സന്തോഷിപ്പിക്കുക.
And this river was flooding the temple and all the buildings adjacent to it.
ദൈവ സഭയിൽ വരുന്ന ദൈവജനത്തിനെ സന്തോഷിക്കാനുള്ള മാർഗം എന്താണ്?
And what is the source of joy for those who come into the presence of God?
എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധികളുടെ നടുവിലും സന്തോഷിക്കാൻ നമ്മൾ എങ്ങനെ ഇടയാക്കും?
And even in the midst of trouble or problems, how can we find joy?
ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ.
There is only one way.
നമ്മൾ വായിച്ച പരിശുദ്ധാത്മാവിന്റെ സന്തോഷം എന്ന.
And that is the joy of the Holy Spirit.
അപ്പോൾ നദി വേദപുസ്തകത്തിൽ എല്ലായിടത്തും പരിശുദ്ധാത്മാവിന്റെ ഒരു നിഴലാണ്.
And the river is a shadow of the Holy Spirit in the Bible.
കെട്ടിക്കിടക്കുന്ന വെള്ളം കിണറിലെയോ പിച്ചൾത്തൊട്ടിയിലെ വെള്ളമെല്ലാം ദൈവവചനത്തിന്റെ നിഴലാണ്.
And the water in the well is an indication of the Holy Spirit.
എന്നാൽ നദി പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്.
A river is a shadow of the Holy Spirit.
യോഹന്നാൻ 7-ാം അധ്യായത്തിലെ 37 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്.
And in John chapter 7 verse 37 onwards we read like this.
നമ്മുടെ കർത്താവ് ഉത്സവത്തിന്റെ മഹാദിനമായ ഉടുക്കത്തെ നാളിൽ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്.
And on the last day the great day of the feast Jesus stood and cried out saying,
ദാഹിക്കുന്നവൻ ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
If anyone thirsts let him come to me and drink.
എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും.
He who believes in me as the scripture has said out of his heart will flow rivers of living water.
ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്.
But this he spoke concerning the spirit whom those believing in him would receive.
അപ്പോൾ ഒരാൾ കർത്താവായ യേശു വിശ്വസിക്കുമ്പോൾ,
and when a person believes in the Lord Jesus,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു നദി പോലെ ഉള്ളിലേക്ക് വരികയാണ്.
And the Holy Spirit will come as a river into him.
ആ നദി ശാന്തമായി ഒഴുകാണ്, കടല് പോലെയല്ല, നദി ശാന്തമായി ഒഴുകുന്നതാണ്.
And it is one that flows silently.
അത് വിശ്വാസിയുടെ ദാഹം തീർക്കും.
And it will quench the thirst of the believer.
മാത്രമല്ല മറ്റുള്ളവരിലേക്കും ആ നദി മൂലം അവരുടെ ദാഹത്തിന് ശമനം വരാൻ ഇടയായി തീരും.
And not only that, it will also quench the thirst of the others around them.
പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ ആശ്വാസപ്രദനാണല്ലോ.
And it is said of the Holy Spirit that he is a comforter.
അപ്പോൾ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളും കരച്ചിലും സങ്കടമൊക്കെ ആയിരിക്കുമ്പോഴും നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ ആന്തരികമായ ഒരു സന്തോഷം നൽകി തരുന്നുണ്ട്. അത് ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്.
And even in the midst of our problems and troubles and cries we can see that deep inside us the joy comes from the Holy Spirit.
അതിനെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്.
And for that the Holy Spirit uses his word.
വചനത്തിന്റെ വിശദീകരണം അത് പ്രസംഗത്തിലൂടെ ആകാം ധ്യാനത്തിലൂടെ ആകാം ദൈവവചനത്താൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തത തരുന്നു സമാധാനം തരുന്നു.
Through the explanation of the word the Holy Spirit provides comfort and peace to our hearts.
ഇനി മൂന്നാമത്തെ കാര്യം.
And thirdly
ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ കാര്യം ഏഴാമത്തെ വാക്യമാണ്. ഏഴാം വാക്യം 11-ാം വാക്യം അവിടെയൊക്കെ നമ്മൾ വായിക്കുന്നത് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്നാണ്.
And in verse 7 we read the God of Jacob is our refuge.
സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു.
The Lord of hosts is with us, the God of Jacob is our refuge.
യാക്കോബിന്റെ ദൈവം,
the God of Jacob.
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അബ്രഹാമിനോടാണോ ഇസഹാക്കിനോടാണോ യാക്കോബിനോടാണോ കൂടുതൽ ഇഷ്ടം?
And let me ask you, do you like Abraham or Isaac or Jacob?
ഇവർ മൂന്ന് പേരും നല്ല ആളായിരുന്നു.
And who was better among the three of them?
Abraham. അബ്രഹാമിനോടാണോ ഏറ്റവും ഇഷ്ടം?
Do you like Abraham the most?
എല്ലാരും യോജിച്ചല്ലേ?
And I think everyone is in unity.
ഇസഹാക്കിന് എന്താ കുഴപ്പം?
What was wrong with regards to Isaac?
അബ്രഹാം നല്ല മനുഷ്യനാണ് കേട്ടോ. ആദ്യമായിട്ട് വിശ്വാസത്തിന് വേണ്ടി വേർതിരിഞ്ഞ ഒരാള്, ഒരുപാട് പ്രതിസന്ധികളൊക്കെ അഭിമുഖിച്ച് നല്ലൊരു മനുഷ്യനാണ്, സംശയമില്ല, വിശ്വാസികളുടെ പിതാവാണ്.
And he is the father of faith and he is good.
ഇസഹാക്ക് ആണ് ഒരു ശാന്തനായ മനുഷ്യനാണ്.
Isaac was a peace loving person.
വഴക്കിനൊന്നും പോയില്ല, പണങ്ങാൻ പോയില്ല, അദ്ദേഹം ആരെ വഴക്ക് പിടിച്ച് അവിടെ നിന്ന് ഓടി പോവാ.
And wherever there was trouble he would go away from there.
എന്നാ യാക്കോബോ?
What about Jacob?
ഇത്ര കുഴപ്പക്കാരനായ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ വേറെ ഇല്ല.
We cannot see a troublemaker like him.
പേരിന്റെ അർത്ഥം തന്നെ അറിയാമല്ലോ.
And do you know the meaning of his name?
Supplanter, ചതിയൻ,
deceiver or supplanter.
ആരെയും ചതിക്കും.
And he will try to deceive anyone.
അപ്പനെ ചതിക്കും.
He deceived his father.
ചേട്ടനെ ചതിക്കും.
Deceived his elder brother.
അമ്മായിയപ്പനെ ചതിക്കും.
And deceived his father-in-law.
ഭാര്യമാരെ ചതിക്കും.
He deceived his wife.
മക്കളെ ചതിക്കും.
Deceived his children.
ആരെയും ചതിക്കും.
And he will deceive anyone.
ആളെ കുറിച്ച് പറയുക, യാക്കോബിന്റെ ദൈവം.
And about him it is mentioned the God of Jacob.
നിങ്ങൾക്കറിയാമോ, ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞാൽ അബ്രഹാമിന്റെ ദൈവം എന്ന് ആകെ ഒറ്റ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ.
And after the book of Genesis we can see that it is mentioned as the God of Abraham in only one instance.
അത് 47-ാം സങ്കീർത്തനത്തിലെ 9-ാം വാക്യമാണ്.
And that is in Psalms 47 verse 9.
വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം എന്ന് ഒറ്റ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ.
The people of the God of Abraham, that is only mentioned one time in the scripture after the book of Genesis.
ഇസഹാക്കിന്റെ ദൈവം എന്ന് ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല.
And it is not mentioned the God of Isaac even one time.
എന്നാൽ യാക്കോബിന്റെ ദൈവം എത്ര പ്രാവശ്യം ഉണ്ടെന്നറിയാമോ?
But do you know how many times it is mentioned the God of Jacob?
17 പ്രാവശ്യം.
17 times it is mentioned.
നമ്മുടെ നോട്ടത്തിൽ ഏറ്റവും മോശക്കാരനാണ് യാക്കോബ്.
And in our look we can see that Jacob was the troublemaker.
ഏറ്റവും നല്ലവനായിട്ട് അബ്രഹാമും ഇസഹാക്കിനെ നമുക്ക് തോന്നിയേക്കാം.
We might feel that Abraham and Isaac were better than Jacob.
എന്നാൽ ദൈവം ഏറ്റവും മോശക്കാരനെ ഏറ്റവും നല്ലവനായിട്ട് ഉപയോഗിക്കുകയാണ്.
But we can see that God is using the person who was having the worst character in the
നമുക്കറിയാം, അവൻ ദൈവമായിട്ടുള്ളതായ ആ എൻകൗണ്ടർ ആദ്യമായിട്ട് നടത്തുന്നത് അവനോടി 16-ാമിലേക്ക് പോകുന്ന സമയത്ത്, രാത്രി സമയത്ത് ലൂസ് എന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ബേഥലിൽ അവൻ രാത്രി കിടന്ന് കല്ല് തലേണയാക്കി വെച്ച് ഉറങ്ങുകയാണ്.
And we can see how, where he had the first encounter with God. Before that, we can see that at the place of Luz, where he took a stone as a pillow and he was having an encounter with God.
അവിടെ ഒരു ഗോവണി മേൽ കൂടെ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യാണ്.
And on a ladder, we can see that the angels were ascending and descending to the earth.
അതിനു മുകളിൽ നിന്നുകൊണ്ട് യഹോവ അരുളി ചെയ്തു.
And from the above, the Lord God,
യാക്കോബ് നീ ഭയപ്പെടേണ്ട.
And he said, Jacob, did not fear.
ഞാൻ നിന്നോട് കൂടെ ഇരിക്കും.
I am with you.
ഞാൻ നിന്നെ സമാധാനത്തോടെ മടക്കി വരും.
And I will bring you into peace.
ആ യാക്കോബിനെ വലിയ ഒരു ജനതയാക്കി ദൈവം മാറ്റി.
And the Lord made Jacob a great people, a nation.
ഏറ്റവും മോശക്കാരനെ ഏറ്റവും നല്ലവനാക്കി ഉയർത്തി.
And the worst person was made to the best one.
ഇസ്രായേൽ ജനത്തിന്റെ പിതാവായി യാക്കോബിനെ ദൈവം ഉയർത്തി.
And he made Jacob was made the father of the nation of Israel.
അങ്ങനെയുള്ള യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ,
and if God was able to bless Jacob,
പ്രതീക്ഷയില്ലാതെ തകർന്ന യാക്കോബിനെ ദൈവം പണിതെങ്കിൽ,
and if God was able to build this Jacob who was completely destroyed,
ആ ദൈവത്തിന് എൻ്റെ കാര്യം മറക്കാൻ കഴിയയില്ല.
And that God cannot forget my needs also.
ദൈവം എൻ്റെ ദുർഗമാണ്.
And God is my,
എൻ്റെ സംരക്ഷകനാണ്.
And he is my protector.
എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്.
And he is the one who knows my needs.
ഈ ബോധ്യം നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിലും സമചിത്തതയോടെ ജീവിക്കാൻ നമ്മൾ ഇടയാക്കുന്ന മൂന്നാമത്തെ കാര്യമാണ്.
And this is the fact that helps us to live our lives in a blessed manner.
നാലാമത്തെ കാര്യം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്.
And the fourth thing we see in verses 8 onwards.
അവിടെ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ ഇല്ലാതെയാക്കുന്നു, വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ സകല യുദ്ധങ്ങളും പ്രതിസന്ധികളും അവസാനിപ്പിക്കുന്ന ഒരു ഭാവിയെ കുറിച്ച് സങ്കീർത്തനക്കാരൻ കാണുകയാണ്.
And here the psalmist is saying that there is a future in where there are no wars.
ഇവിടെ ദൈവം ആരാണ്?
And who is God here?
ദൈവം നമ്മുടെ പ്രത്യാശയാണ്.
And God is our hope here.
അപ്പോൾ ദൈവം നമ്മുടെ ഏറ്റവും അടുത്ത തുണയാണ്.
And God is our very present help.
രണ്ട്, ദൈവം നമ്മെ സന്തോഷിപ്പിക്കുന്ന നദിയാണ്.
And God is one who is making us glad.
മൂന്ന്, ദൈവം നമ്മുടെ ദുർഗമാണ്.
And thirdly, God is our refuge.
നാല്, ദൈവം നമ്മുടെ പ്രത്യാശയാണ്.
And fourthly, God is our hope.
നമുക്ക് നാലാമത്തെ കാര്യം ഇതുവരെ ലോകത്തിൽ നടന്നിട്ടില്ല.
And we can see that the fourth matter, this has not been come to pass yet.
നടന്നെങ്കിൽ ലോകത്തിൽ യുദ്ധം ഉണ്ടാകില്ലായിരുന്നു.
And if it had already passed, then
രാജ്യങ്ങൾ നമ്മുടെ വഴക്കുണ്ടാകില്ലായിരുന്നു.
There would not be any fighting between the nations.
മിസൈലുകൾ അയക്കില്ലായിരുന്നു.
And the missiles would not have been sent.
ബോംബുകൾ ഇടുകയില്ലായിരുന്നു.
And bombs would not have been put.
എന്നാൽ ഇതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്.
And all of this is coming to an end.
എപ്പോൾ അവസാനിക്കും?
When will this come to an end?
നമ്മുടെ കർത്താവ് രാജാവായി ഭൂമിയിൽ ഭരിക്കുമ്പോൾ.
And when the Lord our God is going to come as a king.
ആയിരം ആണ്ടവൻ ഭൂമിയെ സമാധാനത്തോടെ ഭരിക്കുമ്പോൾ.
And when he is going to rule the world for 1,000 years in peace.
ഭൂമിയിൽ യുദ്ധം ഉണ്ടാകില്ല.
And there will not be any
wars. എന്നാൽ നമ്മുടെ പ്രത്യാശ അതല്ല.
That is not our hope.
അതിനേക്കാൾ മെച്ചമായ പ്രത്യാശയാണ്.
And we have a better hope.
അത് സംഭവിക്കുന്നതിന് മുമ്പേ.
And even before that takes
place, കർത്താവ് ഭൂമിയെ ഭരിക്കാൻ വരുന്നതിന് മുമ്പേ,
and before the Lord reigns on this earth,
7 വർഷം മുമ്പേ,
7 years before that,
നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരും.
And the Lord will come in the midair.
ക്രിസ്തുവിൽ മരിച്ചവർ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും.
And those who die in Christ will rise first.
ജീവനോടെ ഇരിക്കുന്ന ക്രിസ്തു വിശ്വാസികൾ രൂപാന്തരപ്പെടും.
And those who are living, they will be transformed.
ഈ രണ്ട് കൂട്ടം ആളുകൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെതിരെ ഏൽക്കാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും.
And all these two groups of people, they will be meeting the Lord in the midair.
ഇതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ.
And this is our blessed hope.
ആ നാളിനോട് നമ്മൾ അടുത്ത് വരികയല്ലേ.
And are we not coming nearer to those days?
അതുകൊണ്ട് നമ്മൾ പാടാറുള്ളത് പോലെ ഭാരമേറി മാനസം കലങ്ങിടാതെ ഈ പാലിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആളുകളൊക്കെയും ഭാഗ്യദായകന്റെ സേവനത്തിൽ ഏർപ്പെട്ട് കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
And even if our mind is troubled, let us be able to sing as the song says, to have this hope in him.
നമുക്ക് ചേർന്ന് പാടാം. ഭാരമേറി മാനസം കലങ്ങിടാതെ നാം ഭാവി